بسم الله الرحمن الرحيم وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إنه هو التواب الرحيم
بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين نمل بلوغ المرامل باب صلاة التطوع عن كيجي لا صلاة التطوع إني باب صلاة الجماعة صلاة الجماعة والإمامة باب صلاة الجماعة والإمامة جماعة نمسكارم അതുപോലെ തന്നെ ഇമാമത്ത് നമസ്കാരത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇനി അടുത്ത വിശദീകരിക്കുന്നത് ആ വിഷയത്തിൽ വന്ന ഹദീസുകളാണ് ഇമാം അൽ ഹാഫിള് ഇബ്നു ഹജർ റഹിമഹുള്ള ഇനി ബുലൂഗുൽ മറാമിൽ നൽകുന്നത് ഇപ്പോൾ പിന്നെ നമസ്കാരത്തിൻ്റെ രീതിയൊക്കെ അല്ലേ തനിച്ച് ഓരോരുത്തരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ജമാഅത്ത് ശറാക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നിർബന്ധമല്ലാത്ത രീതിയിലുള്ള ഐച്ഛിക നമസ്കാരങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞ് ഇനി ജമാഅത്തായിട്ടുള്ള നമസ്കാരങ്ങൾ പിന്നെ ജമാഅത്തായിട്ട് നിർവഹിക്കേണ്ട നമസ്കാരങ്ങൾ അതാണ് ഇനി വരാൻ പോണത് ഏതായാലും ഫർദ് നമസ്കാരം അത് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് ആ വിഷയത്തിൽ വന്ന ഹദീസുകളാണ് ഇവിടെ നൽകുന്നത് ഒന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസാണ് അല്ലേ عن عبد الله بن عمر رضي الله تعالى عنهما أن رسول الله صلى الله عليه وسلم قال صلاة الجماعة أفضل من صلاة الفرد ب27 درجة متفق عليه ولهما عن أبي هريرة رضي الله تعالى عنه ب25 درجة ب25 جزءا ولهما عن أبي سعيد وقال إيش وكذا وكذا للبخاري عن أبي سعيد الخدري وقال درجة وقال درجة طيب عند حديث أرزنا حديث عبد الله بن عمر عن عبد الله بن عمر رضي الله عنهما عبد الله بن عمر ارى عمر بن الخطاب رضي الله عنه مكان അദ്ദേഹത്തിന്റെ വിളിപ്പേര് മുത്തബിഉ സുന്ന മുത്തബിഉ സുന്ന ഹിജ്റയുടെ 73 عبد الله بن عمر رضي الله عنه വഫാത്ത് നമുക്ക് വന്ന റാവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സലാത്തുൽ ജമാഅ ജമാഅത്തായുള്ള നമസ്കാരം അഫ്ളു മിൻ സലാത്തിൽ ഫർദ് അഫ്ളു എന്നാണ് ശ്രേഷ്ഠമാണ് മിൻ സലാത്തിൽ ഫർദ് സലാത്തിൽ ഫർദ് എന്ന് പറഞ്ഞാൽ ഫർദ് ഫർദ് എന്നെന്താ വ്യക്തി തനിച്ച് ഒരു വ്യക്തിയുടെ നമസ്കാരം അഫ്ളു മിൻ സലാത്തിൽ ഫർദ് തനിച്ച് നമസ്കരിക്കുന്നവന്റെ നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ബിസബിൻ വൈശരീന ദറജ, ദസബിൻ വൈശരീന ദറജ, 27 ദറജ, ദറജ എന്ന പദവി സ്ഥാനം എന്നൊക്കെ അർത്ഥം, മടങ്ങ്. സലാത്തുൽ ജമാഅത്തി അഫ്ദലു മിൻ സലാത്തിൽ ഫർദ്, ജമാഅത്തായിട്ടുള്ള നമസ്കാരം തനിച്ച് നമസ്കരിക്കുന്നവന്റെ നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ബിസബിൻ വൈശരീന ദറജ, 27 ഇരട്ടി. ഹദീസ് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ولهما عن ابي هريره رضي الله تعالى عنه ب 25 جزءا. ابو هريره يل നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഫയൽ 25 ജുസ് ആ എന്നുള്ളത് എവിടെ എവിടെ സലാത്തുൽ ജമാഅത്തി അഫ്ളു മിൻ സലാത്തിൽ ഫർദി ب 25 ജുസ് ആ വലഹുമാന്നില്ലേ, വലഹുമാൻ എന്നാല് വലിൽ ബുഖാരി വ മുസ്ലിം. വലഹുമാൻ അൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അവിടെ അപ്പൊ 25 ഇരട്ടി ജുസ് എന്ന് പറഞ്ഞതാ, ജുസ് എന്ന് പറഞ്ഞാല് ഭാഗം. ഇതേ ഉദ്ദേശമാണ് ദറജ എന്നുള്ളതേ ഉദ്ദേശം. തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ, തനിച്ചുള്ള നമസ്കാരത്തേക്കാൾ ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന് 25 ഇരട്ടി എന്നുണ്ട്, പിന്നെ അംശം അല്ലെങ്കിൽ ഭാഗം ശ്രേഷ്ഠതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. വലിൽ ബുഖാരി അൻ അബി സഈദ്, അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് ബുഖാരിയുടെ റിവായത്തിൽ, വഖാൽ എന്താ പറഞ്ഞത്, ബി 25 ജുസ എന്നുള്ളവർത്ത് 25 ദറജ എന്നാ പറഞ്ഞത്, 25 ദറജ എന്നാ പറഞ്ഞത്. ഖലാസ്. അപ്പൊ എന്താ ഈ ഹദീസ് അറിയിക്കണേ? വക്കദാലിൽ ബുഖാരി, ബുഖാരിക്ക് പ്രകാരം ഉണ്ട് നടത്തും. അതേപോലെ തന്നെ എന്ത് ഈ ഹദീസ് അറിയിക്കണത്, തനിച്ചുള്ള നമസ്കാരത്തെക്കാൾ ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന് ഒരു ഹദീസിൽ 25 ഇരട്ടി പ്രതിഫലം അല്ലെ, മറ്റൊരു ഹദീസിലോ 25 ഇരട്ടി പ്രതിഫലം. അബൂ ഹുറൈറയിൽ നിന്നും അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുമുള്ള റിവായത്തിലാണ് എന്ത്, 25 ഇരട്ടി. ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസിൽ എത്ര, 27 ഇരട്ടിയാണ്. അപ്പോ 25 27 എടുക്കണ്ടേ, 27 എടുക്ക, കാരണം അതാണ് കൂടുതൽ അല്ലേ ആ നിലയ്ക്ക്. അപ്പൊ 25 ഇരട്ടി എന്ന് പറഞ്ഞ ഹദീസോ, 25 ഇരട്ടി എന്ന് പറഞ്ഞ ഹദീസോ, ഇബ്നു ഉമറിന്റെ ഹദീസിൽ മാത്രമാണ് 27 ഇരട്ടി എന്ന് പറഞ്ഞത്. കൂടുതൽ റാവിമാർ റിപ്പോർട്ട് ചെയ്തത് എന്താണ്, 25 ഇരട്ടി എന്നാണ്, 25 ഇരട്ടി പ്രതിഫലം എന്നാണ്. അപ്പോ എന്താണ് അതിനുള്ള തൗജീഹ്? ഹദീസ് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്, അതിൽ ഇഷ്കാലൊന്നുമില്ല. ജമാഅത്തായിട്ടുള്ള നമസ്കാരം അതിശ്രേഷ്ഠമാണ്, തനിച്ചുള്ള നമസ്കാരത്തെക്കാൾ അതിനെന്തുണ്ട്, മടങ്ങ് പ്രതിഫലമുണ്ട്, കൂടുതൽ മടങ്ങ് പ്രതിഫലമുണ്ട്. അത് 27 ഇരട്ടിയാണോ 25 ഇരട്ടിയാണോ എന്നുള്ളതാണ്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ തൗജീഹ് നിറു പിന്നെ വിവരണം, ഇവിടെ എണ്ണം പരിഗണനീയല്ല, എണ്ണം എന്തെല്ലാം ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല, പിന്നെയോ എത്രയോ ഇരട്ടി പ്രതിഫലമുണ്ട് എന്നുള്ളത് അറിയിക്കലാണ് ഉദ്ദേശം. ഏതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അങ്ങനെയുണ്ട്, വിശുദ്ധ ഖുർആനും സുന്നത്തിലൊക്കെ അങ്ങനെയുണ്ട്, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും സബഈന മറ ഫലാ യഗ്ഫിർ അല്ലാഹു ലഹും. എന്താ അവിടെ മുനാഫിഖീങ്ങളുടെ വിഷയത്തിൽ അല്ല പറയുന്നത്, ഇസ്തഗ്ഫിർ ലഹും, പ്രവാചകരെ നിങ്ങൾ അവർക്ക് വേണ്ടി മാപ്പിനെ തേടിയാലും, ഔ ലം തസ്തഗ്ഫിർ ലഹും, നിങ്ങൾ അവർക്ക് വേണ്ടി മാപ്പിനെ തേടിയിട്ടില്ലെങ്കിലും, ഇൻ തസ്തഗ്ഫിർ ലഹും സബഈന മറ 70 തവണ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടിയാലും, ഫലയ്യഫിർ അള്ളാഹുലും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂലെന്ന്. അവിടെ 70 തവണ തേടിയെന്ന് പറഞ്ഞാൽ 70 ഇങ്ങനെ എണ്ണി തേടാനാ പറഞ്ഞ അല്ല, പിന്നെയോ അവിടെ എണ്ണ ഉദ്ദേശമല്ല, പിന്നെയോ എത്ര തേടിയാലും ദൈവം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂല എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അങ്ങനെ പ്രയോഗിക്കും, എണ്ണം ഉദ്ദേശമല്ല, പിന്നെയോ എത്ര തേടിയാലും പുറത്തു കൊടുക്കൂല എന്നുള്ളത് അറിയിക്കാൻ ഒരു പ്രയോഗം മാത്രമാണ്. അതേപോലെ ഇവിടെ എണ്ണം ഉദ്ദേശമല്ല, പിന്നെയോ ജമാഅത്തായിട്ടുള്ള നമസ്കാരം തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രതിഫലം കൂടുതലുള്ളതാണ് എന്നാണ് അതിൽ പറഞ്ഞ ഒരു തൗജീഹ്. മനസ്സിലായോ? അതതിന്റെ മഫ്ഹൂം അവിടെ അല്ല, അതിന്റെ മന്തൂഖ് അവിടെ അല്ല, അതത് എന്ത് എന്നുള്ളതല്ല അതല്ല ഉദ്ദേശം. പിന്നെയോ കൂടുതൽ മടങ്ങ് പ്രതിഫലമുണ്ട് എന്ന് അറിയിക്കലാണ് ഉദ്ദേശം. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? വേറെ ഈ ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അതത് ഉദ്ദേശമാണ്, എണ്ണം ഉദ്ദേശമാണ്. പിന്നെ എന്തിനാ എണ്ണം ഉദ്ദേശമില്ലെങ്കിലും ഇവിടെ പറയപ്പെട്ടത്? എണ്ണം ഉദ്ദേശമാണ്. രണ്ടെണ്ണം പറഞ്ഞില്ലേ, ഒന്ന് 25 ഇരട്ടി എന്ന് പറഞ്ഞു, മറ്റൊന്ന് 26 ഇരട്ടി എന്ന് പറഞ്ഞു. എണ്ണം ഉദ്ദേശമാണ്. പക്ഷേ അത് എങ്ങനെയുള്ള, അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾക്ക് ജമാഅത്തായിട്ടുള്ള നിസ്കാരം മുഴുവൻ കിട്ടി, ഒരാൾക്ക് മുഴുവൻ കിട്ടിയില്ല. മുഴുവൻ കിട്ടിയവനെ സംബന്ധിച്ചിടത്തോളം അത്ര 25 ഇരട്ടി, മുഴുവൻ കിട്ടിയിട്ടില്ല എങ്കിൽ അവനാണെന്ത്? 25 ഇരട്ടി. ഒരാൾ പള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചു, ഒരാൾ പള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചില്ല, വൈകിയാണ് വന്നത്, പുറത്താ കിട്ടിയത്. പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നവനും പുറത്ത് നിസ്കരിക്കുന്നവനും ഒരുപോലെ, രണ്ടാക്കും ജമാഅത്ത് കിട്ടിയിരിക്കണ എങ്കിൽ ഉള്ളിൽ കിട്ടിയവനാണെന്ത്? 25 ഇരട്ടി. പുറത്ത് കിട്ടിയവന് 25 ഇരട്ടി. ഒരാൾ പള്ളിന്റെ അടുത്താണ് താമസിക്കുന്നത്, ഒരാൾ പള്ളിന്റെ വിട്ടാണ് താമസിക്കുന്നത്. പള്ളിന്റെ അടുത്ത് താമസിച്ചിട്ട് ജമാഅത്തിന് വരുന്നവനും പള്ളിന്റെ വിട്ട് താമസിച്ചിട്ട് ജമാഅത്തിന് വരുന്നതും തമ്മിൽ വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്. വിട്ടുനിന്ന് വരുന്നവനാണെന്ത്? 25 ഇരട്ടി പ്രതിഫലം. അടുത്തുനിന്ന് വരുന്നവന് 25 ഇരട്ടി പ്രതിഫലം. മനസ്സിലായോ? വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഒരാൾ ഖുശുവോടുകൂടി ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, വേറൊരാൾക്ക് അത്ര തന്നെ ഖുശുവോ ഇല്ല, ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്. ഖുശുവോടുകൂടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അയാൾക്കാണെന്ത്? 25 ഇരട്ടി പ്രതിഫലം. അതേസമയം ആ ഒരു ഭംഗിയും ഖുശുവും കുറഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജമാഅത്തായിട്ടുള്ള നിസ്കാരമുണ്ട്, പക്ഷെ പ്രതിഫലത്തിൽ എന്തുണ്ടാവും? അയാൾക്ക് കുറവുണ്ടാകും. ഇതാണ് വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇപ്പൊ എത്ര പറഞ്ഞു? ഈ 25 ഇരട്ടി 25 ഇരട്ടി രണ്ട് റിപ്പോർട്ട് വന്നല്ലോ, ആ രണ്ട് റിപ്പോർട്ടിലും പിന്നെ അതൊരു, ഇനിയിപ്പോ ആരെങ്കിലും അതൊരു വൈരുദ്ധ്യമാണ് അല്ലെങ്കിൽ അതൊരു ഇതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ആ അതിനെ എതിർക്കേണ്ടതില്ല. പണ്ഡിതന്മാർ അതിനെന്തുണ്ട്? അതിൻ്റെതായ തൗജീഹ് പറഞ്ഞിട്ടുണ്ട്. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അതും വളരെ പ്രധാനപ്പെട്ട ഒരു തൗജീഹാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിന് ആദ്യം നൽകിയ വഹ്യ് 25 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് അള്ളാഹുവിന്റെ അവതാരിയാണെന്ത്? 25 ഇരട്ടി. ആദ്യത്തെ വഹ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണെന്ത്? 27 എന്നുള്ളത്. അങ്ങനെ നമ്മൾ എന്തില്ല ഹദീസിൽ ഏറ്റുമുട്ടൽ വരുന്നില്ല എന്നർത്ഥം. ഏതായാലും നമുക്ക് ചുരുക്കി പറയാം, ചില റിപ്പോർട്ടുകളിൽ ജമാഅത്തായിട്ട് നമസ്കാരത്തിന് എന്തുണ്ട്? 25 ഇരട്ടി പ്രതിഫലം ഏറെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ 25 ഇരട്ടി പ്രതിഫലം എന്നും പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ എണ്ണം ഉദ്ദേശമല്ല, പിന്നെയോ ഏറെ പ്രതിഫലമുണ്ട് എന്ന് അറിയിക്കലാണ്. അതുകൊണ്ട് തന്നെ എണ്ണം ഉദ്ദേശമല്ല, തനിച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ കുറേ മടങ്ങ് എന്തുണ്ട് പ്രതിഫലം ജമാഅത്തായ നമസ്കാരത്തിനുണ്ട്. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു തൗജീഹ്, അതിന് പറഞ്ഞ ഒരു തൗജീഹ്. പിന്നെ പല വീക്ഷണങ്ങൾ പല പണ്ഡിതന്മാരും പറഞ്ഞ, അതിൽ പെട്ടതാണ് പള്ളിന്റെ അകത്ത് നിസ്കരിക്കുന്നവൻ, പുറത്ത് നിസ്കരിക്കുന്നവൻ, പള്ളിന്റെ അടുത്തുനിന്ന് ജമാഅത്തിന് വരുന്നവൻ, വിട്ടുന്ന് ജമാഅത്തിന് വരുന്നവൻ, ഖുശുവോടുകൂടി നിസ്കരിക്കുന്നവൻ, ഖുശു അത്ര തന്നെ അല്ല നിസ്കരിക്കുന്നവൻ, ഭക്തി അത്ര തന്നെ അല്ല നിസ്കരിക്കുന്നവൻ, അതേപോലെ പിന്നെന്താ നമ്മൾ പറഞ്ഞു, ജമാഅത്തിന്റെ തുടക്കം മുതൽ പങ്കെടുത്ത ഒരാളും ജമാഅത്തിന്റെ അടിയിൽ വരുന്ന ഒരാളും വൈകി വരുന്ന ഒരാളും വ്യത്യാസമല്ലേ? അപ്പൊ ആ പിന്നെ അതിനനുസരിച്ചാണ് 27-25 എന്ന് പറഞ്ഞത്. പല പണ്ഡിതന്മാരും പറഞ്ഞു, ഞാൻ അവസാനം പറഞ്ഞ വിഷയമാണ്. എന്താ അവസാനം പറഞ്ഞ്? ആദ്യം നൽകിയ വഹി അത് 25 ഇരട്ടി പ്രതിഫലം എന്നാണ്. പിന്നീട് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം അതെന്താക്കി? അത് 27 ഇരട്ടി പ്രതിഫലമാക്കി എന്നുള്ളതാണ്. എല്ലാം എന്താണ് വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഒക്കെ പരിഗണിയ. ഇന്ന് ഇങ്ങനെ ഈ വ്യത്യസ്തത കാണുമ്പോൾ ഇത് വലിച്ചെറിയുന്ന പ്രവണതയാണ് പല ആളുകൾക്കുള്ളത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നൗദുബില്ല, പല ആളുകൾക്കുള്ളത്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഈ വ്യത്യസ്തത കണ്ടപ്പോൾ അവർ പറഞ്ഞ തൗജീഹാണ് നമ്മൾ പറയുന്നത്. ഉണ്ട് പണ്ട് രണ്ട് ലഫ്ളിനെയും ആദരിച്ചുകൊണ്ട് അതിന്റെ ഉദ്ദേശം ഇതായിരിക്കാം, ഇതിന്റെ ഉദ്ദേശം ഇതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്ത് ഒരു ഷറൈന് നിരക്കുന്ന ഒരു നിലപാട് എടുക്കുക ചെയ്തത്. ഇന്ന് ഷറൈന് നിരക്കാത്ത നിലപാടാണ് പലരും എടുക്കുന്നത്. അതാണ് വ്യത്യാസം. ഈ ഹദീസ് അറിയിക്കുന്നത് ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണ് അല്ലേ? ശ്രേഷ്ഠതയാണ്. ജമാഅത്ത് നമസ്കാരത്തിന്റെ ഹുക്കും വിധി എന്ത് എന്നുള്ളത് ഇത് അറിയിക്കണില്ല. നമസ്കാരത്തിന്റെ വിധി എന്ത് എന്നത് അറിയിക്കണില്ല. ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണോ അല്ലേ, നിസ്കാരത്തിന്റെ ഷർത്താണോ അല്ലേ, ഈ അഭിപ്രായ വ്യത്യാസത്തിൽ ജമാഅത്ത് നമസ്കാരം സുന്നത്താണ് എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടപ്പോൾ അവർ ഈ ഹദീസ് കൊണ്ട് തെളിവെടുത്തിട്ടുണ്ട്. ഹദീസ് കൊണ്ട് തെളിവെടുത്തിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് ഇൻഷാല്ല ഈ ഹദീസ് കൂടി പറഞ്ഞിട്ട് അതിന്റെ ഹുക്മിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. കാരണം പിന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ ആ നിലപാടുണ്ടല്ലോ, ജമാഅത്ത് നമസ്കാരം സുന്നത്താണ് എന്നുള്ള നിലപാട്, അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലല്ല ഹദീസുകൾ ഉള്ളത്. അടുത്ത ഹദീസ് ഏതാ? അടുത്ത ഹദീസ് അബു ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ് അല്ലേ. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വല്ലദി നഫ്സി ബിയദി ലഖദ് ഹമംതു അൻ ആമുറ ബിഹതബിൻ ഫയുഹ്തതബ് ثم آمر بالصلاة فيؤذن لها ثم آمر رجلا فيؤم الناس ثم أخالف إلى رجال لا يشهدون الصلاة فأحرق عليهم بيوتهم والذي نفسي بيده لو يعلم أحدهم أنه يجد عرقا ثمينا أو مرماتين حسنتين لشهد العشاء അബു ഹുറൈറയാണ് ഹദീസിന്റെ റാവി. അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവരും കേൾക്കണ ഹദീസാണത്. വല്ലദി നഫ്സി ബിയദി, എന്താ വല്ലദി നഫ്സി ബിയദി? എന്റെ ആത്മാവ്, നഫ്സ് എന്നാ റൂഹ്, വല്ലദി നഫ്സി എന്നാ എന്റെ റൂഹ്, ആ ബിയദി ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. അതായത് എന്റെ റൂഹിന്റെ കൈകാര്യകർത്തൃത്വം ഏതൊരുവന്റെ കയ്യിലാണോ അത് അള്ളാഹു അല്ലേ, ആ അള്ളാഹുവിനെ കൊണ്ട് സത്യം. അതാണത് വല്ലദി നഫ്സി ബിയദി. ലഖദ് ഹമംതു, ലഖദ് ലഖദ് എന്നുള്ളത് അവിടെ ലാമ് ലാമ് തൗത്തിയാലിൽ ഖസം എന്ന് അറിയാം. വല്ലാഹി ലഖദ് ഹമംതു എന്നുള്ള ഉദ്ദേശമാണ്, ലാമ് ലാമ് അവിടെ ഖസബിന്റെ ലാമാണ്. വല്ലാഹി ലഖദ് ഹമംതു, തീർച്ചയായും ഞാൻ വിചാരിച്ചു. ഹമംതു ഹമംതു, ഞാൻ വിചാരിച്ചു. അൻ ആമുറ ബിഹതബിൻ, അൻ ആമുറ കൽപ്പിക്കുവാൻ, ബിഹതബ് ഹതബ് വിറക്, വിറകെടുക്കുവാൻ കൽപ്പിക്കുവാൻ. ഫയുഹ്തതബ്, അങ്ങനെ വിറക് ശേഖരിക്കപ്പെടുകയും. ലഖദ് ഹമംതു അൻ ആമുറ ബിഹതബിൻ ഫയുഹ്തതബ്, വിറകെടുക്കുവാൻ കൽപ്പിക്കുവാൻ ഞാൻ ഭാവിച്ചു. ഫയുഹ്തതബ്, അങ്ങനെ വിറകെടുക്കുകയും വിറക് ശേഖരിക്കപ്പെടുകയും. സുമ്മ ആമുറ ബിസ്സല, പിന്നീട് നമസ്കരിക്കുവാൻ കൽപ്പിക്കുകയും. സുമ്മ ആമുറ, പിന്നീട് ഞാൻ കൽപ്പിക്കുകയും ബിസ്സല നമസ്കാരം കൊണ്ട്. ഫയുഅദ്ദിനു ലഹ, യുഅദ്ദിനു അല്ല യുഅദ്ദനു, യുഅദ്ദനു. ഫയുഅദ്ദിനു ലഹ, ഇവിടെ ഫയുഹ്തതബ നീക്കറ, ഫയുഹ്തതബ സുമ്മ ആമുറ ബിസ്സല, പിന്നെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും. ഫയുഅദ്ദന ഫയുഅദ്ദന ലഹ, അങ്ങനെ നമസ്കരിക്കുവാൻ ബാങ്കി വിളിക്കപ്പെടുകയും. സുമ്മ ആമുറ റജുലൻ, പിന്നെ ഒരു വ്യക്തിയോട് ഞാൻ കൽപ്പിക്കുകയും. ഫയുഉമ്മ അന്നാസ്, അങ്ങനെ അയാൾ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുകയും. സുമ്മ ഉഖാലിഫ ഇലാ റിജാലിൻ, എന്നിട്ട് ഒരു വിഭാഗം ആളുകളുടെ അടുക്കിലേക്ക്, ഉഖാലിഫ് എന്ന് പറഞ്ഞാൽ അദ്ഹബ്, ഞാൻ പോവുകയും. ലാ യശ്ഹദൂന സ്സല, സുമ്മ ഉഖാലിഫ, പിന്നീട് ഞാൻ പോവുകയും. ഇലാ റിജാലിൻ, ഒരു വിഭാഗം ആളുകളിലേക്ക്. ലാ യശ്ഹദൂന സ്സല, അവർ നമസ്കാരത്തിൽ ഹാജരാകുന്നില്ല, നമസ്കാരത്തിൽ ഹാജരാകാത്ത ഒരു വിഭാഗം ആളുകളിലേക്ക്. സുമ ഉഖാലിഫ്, പിന്നീട് ഞാൻ പോകുവാനും. ഫഉഹറിഖ അലൈഹിം, അങ്ങനെ അവരുടെ ഉൾപ്പെടുത്തി കത്തിക്കുവാനും. ഉഹറിഖ എന്നാൽ ഞാൻ കത്തിക്കുക, അലൈഹിം അവരുടെ മേൽ. ബുയൂതഹും, അവരുടെ വീടുകൾ, അവരുടെ വീടുകൾ. അപ്പണ്ടല്ല, ഇതൊക്കെ അത്തഫാണ്. ലഖദ് ഹമംതു എന്നിട്ടാണ് അതിന്റെ ബന്ധം. അപ്പൊ എങ്ങനെ ഇതെന്ന് അർത്ഥം പറയാ? ലഖദ് ഹമംതു ഉണ്ടല്ല അവിടേക്ക്, അതെ, അതിനെ ബന്ധപ്പെടുത്തിയിട്ട്, അതായത് വിറകെടുക്കുവാനും അങ്ങനെ വിറകുകൾ ശേഖരിക്കപ്പെടുവാൻ കൽപ്പിക്കുവാനും, നമസ്കാരത്തിന് ബാങ്ക് വിളിക്കപ്പെടുവാനും, ഒരാൾ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുവാൻ കൽപ്പിക്കുവാനും, എന്നിട്ട് ഒരു നമസ്കാരത്തിന് ഹാജരാകാത്ത ആളുകളുടെ അടുക്കലേക്ക് ഞാൻ പോകുവാനും, അവരുടെ മേൽ അവരുടെ വീടുകൾ കത്തിക്കുവാനും ലഖദ് ഹമംതു, അല്ലാഹുവാണ് ഞാൻ വിചാരിച്ചു. വല്ലദീ നഫ്സി ബിയദി ലൗ യഅലമു അഹദും, റസൂലുള്ളാഹ് കൊണ്ട് സത്യം ചെയ്ത് പറയാണ്, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണ്, അവനാണ് സത്യം. ലൗ യഅലമു അഹദും, അവരിൽ ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ നിസ്കാരത്തിന് വരാത്ത ആളുകൾ ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അന്നഹു യജിദു അർഖൻ സമീനൻ, അന്നഹു യജിദ്, അവൻ കണ്ടെത്തുമെന്ന്. അർഖൻ സമീനൻ, അർഖൻ സമീനൻ എന്ന് പറഞ്ഞാല് അർഖ് എന്ന് പറഞ്ഞാൽ എല്ല്, സമീൻ എന്ന് പറഞ്ഞാല് പിന്നെ തടിച്ച നല്ല മാംസമുള്ള എല്ല്, അതാണ് അവിടെ ഉദ്ദേശം. അന്നഹു യജിദു അർഖൻ സമീനൻ, മാംസം നിറഞ്ഞ ഒരു എല്ല് കണ്ടെത്തുമെന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഔ മിർമാതൈൻ ഹസനതൈൻ, അല്ലെങ്കിൽ നല്ല രണ്ട് മിർമാത്ത്. മിർമാത്ത് എന്ന് പറഞ്ഞാല് ഈ വാരിയല്ലുകൾക്കിടയിലുള്ള ഇറച്ചിക്ക പറയാ, വാരിയല്ലുകൾ ഉണ്ടല്ലോ അതിനിടയിലുള്ള മാംസം, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. മിർമാത്തൈൻ ഹസനത്തൈൻ, നല്ല ഹസനത്തേനല്ല, നല്ല മിർമാത്തുകൾ രണ്ടെണ്ണം. മിർമാത്ത് എന്ന് പറഞ്ഞാൽ വാരിയല്ലുകൾക്കിടയിലുള്ള മാംസം, അത് കണ്ടെത്തുമെന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലഷഹിദൽ ഇഷ, അവൻ ഇഷായിൽ എത്തുമായിരുന്നു, സന്നിഹിതനാകുമായിരുന്നു. എന്തായിരുന്നു ആ നിർമാതയിൽ നിന്നാല് വാരിയലുകൾക്കിടയിലുള്ള മാംസം, ഹസനത്തൈൻ നന്ന നല്ല നല്ലത് എന്ന് പറഞ്ഞാൽ വാരിയലുകൾക്കിടയിലുള്ള മാംസം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, ആ ടേസ്റ്റ് ആണെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളു, പക്ഷെ അത് നല്ല ഉണ്ട് പറഞ്ഞാലോ, അപ്പൊ ഒന്നുകൂടി പാഞ്ഞു തരുന്ന അർത്ഥം അതാണ്. വാരിയല്ലുകൾക്കിടയിലുള്ള മാംസം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കുറെ ഉണ്ട്, കുറെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഷഹിദ് അലി ഇഷായിൽ അയാളെ സംബന്ധിക്കുമായിരുന്നു. ഹദീസ് മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുനെ വല്ലഫ്ദു ലിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ ലഫ്ദാണിത്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, കാരണം ഹദീസിന്റെ പദങ്ങളിൽ വ്യത്യാസമുണ്ട്. തൈഫ്, അപ്പൊ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഹദീസ് അറിയിക്കുന്നത് ഫർദ് നമസ്കാര ജമാഅത്ത് നമസ്കാരത്തിന്റെ മഹത്വവും അതിന്റെ ഗൗരവവും, അത് ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം, നമസ്കാരം ജമാഅത്തായിട്ടുള്ള നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിന് എത്താത്ത ആളുകളെ കുറിച്ച് പറഞ്ഞത്? അവരെ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ വീടുകൾക്ക് തീ കൊടുക്കാൻ ഭാവിച്ചു എന്നാണ്. ഇവിടെ ഈ ലക്കത് ഹമംതു, ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അവിടെ കേവലം ഒരു വിചാരമല്ല അത്. പിന്നെയോ ഈ ഹമ്മ് എന്നുള്ളതിന് നല്ല പിന്നെ കടുത്ത വിചാരമുണ്ടല്ലോ, അതിനും ഹമ്മ് പ്രയോഗിക്കും. പിന്നെ കേവലം തോന്നലിനും ഹമ്മ് വിചാരിക്കും, കേവലം തോന്നുക എന്നുള്ളതിന് ഹമ്മ് പറയും. അതേപോലെ തന്നെ ദൃഢ തീരുമാനത്തിനും ഹമ്മ് പ്രയോഗിക്കും. ഈ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും പിന്നെ അസീസിന്റെ ഭാര്യന്റെയും സംഭവത്തിൽ പറഞ്ഞില്ലേ, വലക്കത് ഹമ്മത് ബിഹ വഹമ്മ ബിഹ ലൗല അൻ റാ ബുർഹാന റബ്ബിഹി എന്നാണ്. വലക്കത് ഹമ്മത് ബിഹി എന്നാണ്, എന്താ ഹമ്മത് ബിഹി എന്ന്, അവള് യൂസുഫിനെ യൂസുഫുമായിട്ട് ക്ഷയിക്കുവാൻ വിചാരിച്ചു എന്നാണ്. വഹമ്മ ബിഹ, യൂസുഫും വിചാരിച്ചു, ലൗല അൻ റാ ബുർഹാന റബ്ബിഹി, റബ്ബിൽ നിന്നുള്ള ഒരു പ്രമാണം കണ്ടില്ലായിരുന്നുവെങ്കിൽ. അവിടെ രണ്ടാളുടെ ഹമ്മും വ്യത്യാസമുണ്ട്, പെണ്ണും ആണും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ. കാരണം എന്താ, പെണ്ണ് വിചാരിച്ച അങ്ങനെ, യൂസുഫ് വിചാരിച്ച പോലെ അസീസിന്റെ ഭാര്യ വിചാരിച്ച് അങ്ങനെ വിചാരിച്ച്, ആ ഉളയിന് ഒരുമ്പെട്ടോളാണ് അല്ലെ, ഒരുങ്ങി പുറപ്പെട്ടോളാണ്. അതുകൊണ്ടാണ് യൂസുഫിന്റെ പിന്നാലെ കൂടിയിട്ട് അൽഫയാ സയ്യിദ ഹലദൽ ബാബ്, വാതിൽക്കൽ സയ്യിദിനെ കാണുവോളം പിന്നാലെ ഓടിയിരിക്കണ്. അപ്പൊ മുപ്പത്തിയേറെ വിചാരം എന്താ, ആ അത് കേവലം തോന്നലല്ല, പിന്നെ മുപ്പത്തിയേറെ അതിന് നിയ്യത്ത് ചെയ്തു ഉറപ്പിൽ ഇറങ്ങിയ തന്നെയാണ്, യൂസുഫിനെ പ്രാപിക്കണം എന്നുള്ള ആ ദൃഢ ബോധത്തിൽ തന്നെ ഇറങ്ങിയതാണ്. പക്ഷെ യൂസുഫിന്റെ ഹമ്മ അതല്ല, യൂസുഫ് മനുഷ്യനാണ്, അദ്ദേഹത്തിൽ ഒരു വിചാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള ബുർഹാൻ ഒരു പ്രമാണം കണ്ടതിൽ പിന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് ആ തോന്നലില്ലാതായി. മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തു, ഓടി, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി, അതുകൊണ്ടല്ലേ വാതിൽക്കൽ എത്തിയത്. യൂസുഫിനെ പെണ്ണ് പിറകിൽ നിന്ന് പിടിച്ചു വലിച്ചു കുപ്പായം ബാക്കിൽ നിന്ന് കീറി, യൂസുഫ് പിടി കൊടുക്കാത്ത പായാണ്, അങ്ങനെയാണ് വാതിൽക്കൽ വെച്ചിട്ട് എന്ത് ചെയ്യണത്, അസീസിനെ കാണുന്നത്. പിന്നെ അസീസിനെ കണ്ടപ്പോ പെണ്ണ് പറഞ്ഞ് ഞാനല്ല തെറ്റിനുദ്ദേശം, ഇവനാണ് തെറ്റിനുദ്ദേശം, പെണ്ണ് കൈമലർത്തി. ഏതായാലും ഈ ഹമ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം ഒരു തോന്നലല്ല, പിന്നെ അത് ഒരു ദൃഢമായിട്ടുള്ള തീരുമാനത്തിന് ഹമ്മ് പ്രയോഗിക്കും. ആ ഒരു ആശയാണ് ഇവിടെ ലക്കത് ഹമംതു എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു എന്നർത്ഥം. ഉറപ്പിച്ചു, കേവലം ഞാൻ വിചാരിച്ചു എന്നുള്ളതല്ല, പിന്നെയോ ഞാൻ ഉറപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. നസ്രാസന മതങ്ങൾ പറയുന്ന അള്ളാഹുവാണ് ഞാൻ ഉറപ്പിച്ചു. അൻ ആമുറ ബി ഹതബിൻ ഫയുഹ്തതബ്, വിറകുകൾ ശേഖരിക്കുവാനും അങ്ങനെ വിറക് ശേഖരിക്കപ്പെട്ടതിന് ശേഷം നമസ്കാരത്തിന് ആമുറ ബി സലാ ഫയുഅദ്ദനു ലഹ യുഅദ്ദനു ലഹ, നമസ്കാരം കൽപ്പിക്കുകയും നമസ്കാരത്തിന് അങ്ങനെ വാങ്ങി വിളിക്കപ്പെടുകയും സുമ്മ ആമുറ റജുലൻ ഫയഉമ്മന്നാസ്, ഒരു വ്യക്തിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുവാൻ കൽപ്പിക്കുവാനും ഒക്കെ ഞാൻ വിചാരിച്ചു. വിചാരിച്ചു നടത്തണമെങ്കിൽ അവിടെ ഉറപ്പിച്ചു എന്നുള്ള ആ ഉദ്ദേശത്തിൽ തന്നെ. സുമ ഉഖാലിഫൈല റിജാലനാ യശ്ഹദൂന സ്വലാ ഫഉഹരിഖ അലൈഹിം ബുയൂതഹും, നമസ്കാരത്തിൽ ഹാജരാകാത്ത ഒരു വിഭാഗം ആളുകളുടെ അടുക്കലേക്ക് പോയിട്ട് അവരെ ഉൾപ്പെടെ അവരുടെ വീടുകൾ കരിക്കുവാനും കത്തിക്കുവാനും ഞാൻ ഉറപ്പിച്ചു, തീർപ്പാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇതറിയിക്കണത് എന്താ? ഇതറിയിക്കുന്നത് ജമാഅത്ത് നമസ്കാരത്തിന്റെ ഗൗരവമാണ്. പിന്നെ മാത്രമല്ല, പണ്ഡിതന്മാര് കർമ്മശാസ്ത്രത്തിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. അതായത് അബൂ ഹനീഫ, മാലിക്, ഷാഫിഈ, ഹനഫികൾ, മാലിക്കികൾ, ഷാഫിഈകൾ, അവരുടെ പിന്നെ വീക്ഷണം ജമാഅത്ത് നമസ്കാരം സുന്നത്താണെന്നാണ്, സുന്നത്താണെന്നാണ്. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അത് വാജീബാണ് എന്ന അഭിപ്രായക്കാരന്, വാജീബ് ജമാഅത്ത് നമസ്കാരം വാജീബാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും പിന്നെ അതേപോലെ ഇബ്നു ഹസം, ബാഹിരിയാക്കൾ, അതേപോലെ ഇബ്നു അഖീൽ, ഇവരൊക്കെ ജമാഅത്തായിട്ടുള്ള നമസ്കാരം ഷർത്താണെന്നാണ്. എന്നാണ് അതിന്റെ അർത്ഥം എന്താ? ഷർത്താന്ന് പറയുമ്പോ ജമാഅത്തായിട്ട് ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചിട്ട് നിസ്കാരം ശരിയാകൂല എന്നുള്ള പക്ഷക്കാരാണ്. ജമാഅത്തായിട്ടുള്ള നിസ്കാരം ഒരാൾ ഉഴുതറില്ല, ഒരാൾക്ക് ഒഴിവ് കഴിവൊന്നുമില്ല. യാതൊരു ഉഴുതറുമില്ലാതെ ഒരാൾ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാകൂല എന്ന് ഇബ്നു തൈമിയ, അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഹസം, അതേപോലെ ഇബ്നു അഖീൽ തുടങ്ങിയ വാഹിരിയാക്കളുടെ ഒക്കെ വീക്ഷണം അതാണ്. മഹരിയാക്കൾ എന്ന് പറഞ്ഞെങ്കിൽ നാല്, പിന്നെ ഹനഫികൾ, മാലിക്കികൾ, ഷാഫിഈകൾ, ഹംബലികൾ പറഞ്ഞല്ലേ, അതേപോലെ മറ്റൊരു കർമ്മശാസ്ത്ര സരണിയാണ് പിന്നെ ബഹരിയ മദ്ഹബ്. അത് പിന്നെ വിശദീകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണത്. ഏതായാലും ഇവിടെ ഇമാ അഹമ്മദ് ബിൻ ഹംബലിന്റെ വീക്ഷണവും അതേപോലെ ഹംബലി മദ്ഹബിലെ ഇമാ അഹമ്മദിന് ഒന്നിലേറെ റിവായത്തുകൾ പറയപ്പെട്ടുണ്ട്. പക്ഷേ ഹംബലി മദബിലെ പലരും ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളവരൊക്കെ ബലപ്പെടുത്തിയത് ജമാഅത്തായിട്ടുള്ള നിസ്കാരം വാജിബാണ്, കാരണം ഒഴിവ് കഴിവില്ലാതെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷാറാണ്, ശിക്ഷാറാണ്. അവര് തെളിവിടിച്ച പ്രധാനപ്പെട്ട തെളിവ് ഇതാണ്. ഇവിടെ നോക്കി നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ പിന്നെ നിസ്കാരത്തിന് എത്താത്തവരുടെ വീട് കത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോ അവരെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു ഹറാമ് ചെയ്തുകൊണ്ടാണ്, ഹറാമ് വാജിബായ ഒരു സംഗതി ഒഴിവാക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. കാരണം ശിക്ഷ കടുത്തതുമാണ്. അതെന്താ? വീടടക്കം തീയിടുക എന്നുള്ളതാണ്, വീടടക്കം തീയിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തെയാണ് അറിയിക്കുന്നത്, ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തെയാണ് അറിയിക്കുന്നത്. അത് നിർബന്ധമാണ് എന്നതിനെയാണ് അറിയിക്കുന്നത്, ജമാഅത്തായിട്ടുള്ള നിസ്കാരം നിർബന്ധമാണ് എന്നതിനെയാണ് അറിയിക്കുന്നത്. ഷാഫിയാക്കളിലെ ഒരു വിഭാഗം പറഞ്ഞത് ഫർള് കിഫയാണെന്നാണ് ജമാഅത്തായിട്ടുള്ള നിസ്കാരം. എന്താ ഫർള് കിഫ പറഞ്ഞ? ആരെങ്കിലും ഒരു കൂട്ടർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ബാധ്യത വിമുക്തരായി എന്നാണ്, ബാധ്യത വിമുക്തരായി. അപ്പോ പിന്നെ പള്ളിക്കൽ ജമാഅത്ത് നാലാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മഹല്ലാർ ഒന്നായിട്ട് എന്ത് ചെയ്തു? ബാധ്യത വിമുക്തരായതാണ്. അവർക്ക് മറുപടിയാണ് ഈ ഹദീസ്, അവർക്ക് മറുപടിയാണ് ഈ ഹദീസ്. എങ്ങനെ മറുപടി? അങ്ങനെയല്ലല്ലോ, ഒരു വിഭാഗം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വിഭാഗം കുറ്റവിമുക്തരാകുമ്പോ അത് ശരിയല്ല ഈ ഹദീസ് പ്രകാരം. എന്തുകൊണ്ട്? എങ്ങനെ? നബിസ്ലാസ്ലം മതങ്ങൾ നിസ്കരിച്ചു, സഹാബികൾ കുറച്ചാൾ നിസ്കരിച്ചു, ബാക്കിയുള്ളവർ കുറ്റവിമുക്തരാണ് എങ്കിൽ പിന്നെ എന്തിനാ പോലെ പരീക്കുവാണ് തീയണ? അപ്പൊ അത് വീക്ഷണം ശരിയല്ല. അതാണ് പണ്ഡിതന്മാർ തന്നെ ഈ ഹദീസ് കൊണ്ട് തെളിയിച്ചത്, ഫർദ് കിഫയാണ് എന്ന് പറയുന്നവരുടെ വീക്ഷണം ശരിയല്ല. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തും പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ട്, അതോടുകൂടി ബാക്കിയുള്ളവരൊക്കെ എന്തായി? കുറ്റവിമുക്തരായി. പിന്നെ അവരെ വീട് തീയിടാൻ പോകേണ്ട കാര്യമല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഹദീസ് ജമാഅത്തായിട്ടുള്ള നമസ്കാരം നിർബന്ധമാണ് എന്ന് പറയുന്നവരുടെ ഒഴിവ് കഴിവില്ല എങ്കിൽ ജമാഅത്തായിട്ട് നിസ്കാരം നിർബന്ധമാണ് എന്ന് പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവലംബമാണ്, തെളിവാണ്. സുന്നത്താണി എന്ന് പറയുന്നവര് ഇതുകൊണ്ട് തെളിവെടുത്തിട്ടുണ്ട്. അവരെന്താ തെളിവെടുത്തത്? നിർബന്ധമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിചാരിച്ചാ പോരല്ലോ, അത് ചെയ്യണ്ടേ, ചെയ്യണം എന്നുള്ളതാണല്ലോ. പക്ഷെ ആ ന്യായം ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്തുകൊണ്ടാണ് വിചാരിച്ചത് ചെയ്യാതിരുന്നത്? വേറെ ഹദീസിൽ പറയുന്നുണ്ട്, വീട്ടിലെ സ്ത്രീകളും കുട്ടികളും ഉണ്ട്, അവര് ജമാഅത്തിൽ എത്തുന്നതിൽ എന്തുണ്ട്? അവർക്ക് ഒഴിവ് കഴിവുണ്ട്. വീട്ടിൽ കുട്ടികളും സ്ത്രീകളും ഇല്ലായിരുന്നുവെങ്കിൽ അവരുൾപ്പെടുത്തി കൊടുത്തുമായിരുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കൊണ്ട് ജമാഅത്ത് നിസ്കാരം നിർബന്ധമല്ല, സുന്നത്താണി എന്ന് പറഞ്ഞതിന് തെളിവെടുത്തതിന് എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഹദീസും ആ വിഷയത്തിൽ തെളിവ് തന്നെയാണ്. ജമാഅത്ത് നമസ്കാരം സുന്നത്താണ് എന്നുള്ളതിന് തെളിവ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുണ്ടല്ലോ, ഹനഫികൾ, ഹംബൽ, മാലിക്കികൾ, ഷാഫിഈകൾ, അവരൊക്കെ ഈ ഹദീസ് കൊണ്ട് തെളിവെടുത്തു. അവരെന്താ പറഞ്ഞത്? സലാത്തുൽ ജമാഅത്തി അഫ്ദലു മിൻ സലാത്തിൽ ഫർദ് ബിസബഇൻ വഇശ്രീന ദറജ എന്നാണ്. ജമാഅത്ത് നിസ്കാരം 27 ഇരട്ടി പ്രതിഫലമുള്ളതാണ് തനിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ. അതിന്റെ അർത്ഥം എന്താ? തനിച്ച് നിസ്കരിച്ചാലും കൂലിയുണ്ട്, പക്ഷെ കൂടുതൽ കൂലി എപ്പോഴാണ്? ജമാഅത്തായിട്ട് നിസ്കരിച്ചാലാണ് എന്നാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും തനിച്ച് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിഹാവൂല എന്ന് പറയാൻ പറ്റൂല, സഹിഹാവൂല എന്നാണ് ആരുടെ നിസ്കാരം അഭിപ്രായം? ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിമരുടെ, ഇബ്നു ഖയ്യിം അല്ല, ഇബ്നു ഖയ്യിം നിർബന്ധം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പിന്നെ ഇബ്നു ഹസമിന്റെ ഒക്കെ അഭിപ്രായം. അപ്പോ പിന്നെ സഹിഹാവൂല എന്ന് പറയാൻ പറ്റൂല, അതേപോലെ തന്നെ പിന്നെ നിർബന്ധാണെന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? തനിച്ച് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കൂലിയുണ്ട്, പക്ഷേ കൂടുതൽ കൂലി എപ്പോഴാണ്? ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ എന്നാണ് ഇത് അറിയിക്കുന്നത് എന്നാണ്. പക്ഷെ അതിനും ജമാഅത്തായിട്ട് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? ഈ ഹദീസ് അതിന്റെ പ്രതിഫലത്തെയാണ് അറിയിക്കുന്നത്, ഹുക്മിനെ അറിയിക്കണില്ല. ജമാഅത്തായിട്ടുള്ള നിസ്കാരം പിന്നെ അത് നിർവഹിക്കുന്നതിന്റെ ഹുക്മെന്ത്, ഉപേക്ഷിക്കുന്നതിന്റെ ഹുക്മെന്ത് എന്ന് ഈ ഹദീസ് കൈകാര്യം ചെയ്യണില്ല. ഈ ഹദീസ് എന്തെയ്യാണ്? അത് കൈകാര്യം ചെയ്യണില്ല. ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമാണ്. ജമാഅത്ത് നിസ്കാരത്തിന്റെ ഹുക്മെന്ത്, നിസ്കാരം ഉപേക്ഷിച്ചാൽ ഹുക്മെന്ത്, അത് ഈ ഹദീസ് കൈകാര്യം ചെയ്യണില്ല. അത് കൈകാര്യം ചെയ്യുന്ന ഹദീസുകൾ വേറെയാണ്. ഇതാണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതായാലും ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഇതൊരു നിസ്സാരപ്പെട്ട വിഷയമല്ല, നിസ്സാരപ്പെട്ട ഒരു വിഷയമല്ല. ഇനി ബാക്കിയുള്ള ഹദീസുകളും കൂടി നമുക്കത് മനസ്സിലാക്കി തരും. എന്താ രണ്ടാമത്തെ ഹദീസ്? وعن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم أثقل الصلاة على المنافقين صلاة العشاء وصلاة الفجر ولو يعلمون ما فيهما لأتوهما ولو حبوا. هذا متفق عليه. أبو هريرة رضي الله حديث الله رسول صلى الله عليه وسلم هذا قال أثقل الصلاة على المنافقين. എന്താ അസ്കലു സല? നമസ്കാരത്തിൽ ഏറ്റവും വെയിറ്റ് കൂടിയത് ആർക്ക്? അലൽ മുനാഫിഖീൻ, കപട വിശ്വാസികൾക്ക്. അതേതാണ്? സലാത്തുൽ ഇഷ വ സലാത്തുൽ ഫജർ, ഇഷ നമസ്കാരവും ഫജർ നമസ്കാരവുമാണ്. വലവ് യഅലമൂന മാ ഫീഹിമ, വലവ് യഅലമൂൻ, അവരറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ഫീഹിമ, മാ ഫീഹിമ എന്ന് പറഞ്ഞാൽ അവരണ്ടിലുമുള്ള അജർ, കൂലി, ഇഷ നമസ്കാരത്തിലും ഫജർ നമസ്കാരത്തിലും ഉള്ളതായ പ്രതിഫലം അവരറിഞ്ഞിരുന്നുവെങ്കിൽ, ലഅതൗഹുമ, ആ രണ്ട് നമസ്കാരത്തിലേക്കും അവർ വന്നെത്തുമായിരുന്നു. വലൗ ഹബുവൻ, വലൗ ഹബുവൻ എന്നാണ് പിന്നെ കൈക്കാലുകൾ ഇഴഞ്ഞ് ഇഴഞ്ഞ്, രണ്ട് കൈയും രണ്ട് കാൽമുട്ടും കുത്തി, നാല് കാലിൽ നടക്കാറില്ലേ, ഇഴഞ്ഞെങ്കിലും അതൗഹുമ, അവർ രണ്ടിൽ, അതിൽ രണ്ടിലും എത്തുമായിരുന്നു. വലൗ ഹബുവൻ, ഹബുവൻ എന്ന് പറഞ്ഞ നാല് കല്ല്. അപ്പൊ ഈ ഹദീസ് അറിയിക്കുന്നത് എന്തിനാണ്? ഈ ഹദീസ് അറിയിക്കുന്നത് പിന്നെ ഇഷ ഫജർ നമസ്കാരങ്ങളുടെ മഹത്താണ്, അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന്റെ മഹത്വം. അതിനെ തൊട്ട് പിന്തൽ ആരാണ്? കപടന്മാരാണ്, കപട വിശ്വാസികൾ. ഭാരിച്ച നിസ്കാരം എന്നാണ് എന്താ? എങ്ങനെ ഭാരിച്ച നിസ്കാരം? വലിയ ഞെരി, അത് നിർവഹിക്കാനൊരു പ്രയാസം, ഒരു ഖുശൂഇ ഇല്ലാതെ ആളുകളെ കാണിക്കാനാണ് അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമു ഇലാ സ്വലാത്തി ഖാമു കുസാല യുറാഊനന്നാസ് വഇദാ ഖാമു ഇലാ സ്വലാ നിസ്കാരത്തിൽ അവർ നിന്നാൽ ഖാമു കുസാല അവർ മടിയന്മാരായിട്ട് നിൽക്കും യുറാഊനന്നാസ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്ത് നിസ്കാരത്തിന് എത്തിയിട്ടില്ലെങ്കിൽ എന്താ പറയാ അപ്പൊ മുനാഫിഖാണെന്ന് പറയും അപ്പൊ അത് പേര് വരരുത് വിചാരിച്ചിട്ടാണ് എന്തിന് പള്ളിയിലേക്ക് വരുന്നത് നിന്നാലോ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിലോ കാമു കുസാല മടിയന്മാരായിട്ട് അവർ നിസ്കരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അഫ്ഖലുൽ സലാ അലൽ മുനാഫിഖീൻ സലാത്തുൽ ഇശാ വസലാത്തുൽ ഫജ്ർ വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബുവൻ എന്ന് പറഞ്ഞത് തൈഫ് ഇനി അടുത്ത ഹദീസ് ഇത് മുത്തഫഖുൻ അലൈഹി അടുത്തതും അബു ഹുറൈറിന്റെ ഹദീസ് അല്ലേ وعن ابي هريره رضي الله تعالى عنه قال اتى النبي صلى الله عليه وسلم رجل اعمى فقال يا رسول الله انه ليس لي قائد يقودني الى المسجد فرخص له فلما ولى دعا فقال هل تسمع النداء بالصلاه قال نعم قال فاجب قال فاجب ده റവാഹു മുസ്ലിം മുസ്ലിമിന്റെ റിവായത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നു അത്തൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു റജുലുൻ അഅമ ദാ റജുലുൻ അഅമ ഒരു ബ്ലൈൻഡ് ആയ മനുഷ്യൻ അന്ധനായ ഒരു മനുഷ്യൻ വന്നു ഫഖൽ അദ്ദേഹം പറഞ്ഞു യാ റസൂലല്ലാഹ അല്ലാഹുവിൻ റസൂലേ ഇന്നഹു ലൈസ ലീ ഖായിദുൻ ഇന്നഹു തീർച്ചയായി ലൈസ ലീ എനിക്കില്ല ഖായിദുൻ ഒരു ഖായിദ് ഗൈഡ് ഗൈഡ് യഖൂദുനീ ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് എന്നെ നയിക്കുന്ന പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഒരാൾ ഗൈഡായിട്ട് എനിക്കില്ല ഫറഖസലഹു ഫറഖസലഹു അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റുഖ്സ നൽകി ഇളവ് നൽകി ബ്ലൈൻഡാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ എന്തില്ല ഗൈഡുമില്ല ആളുമില്ല അപ്പൊ ഫറഖസലഹു റസൂലുള്ള അദ്ദേഹത്തിന് റുഖ്സ നൽകി ഇളവ് നൽകി ഫലമ്മാ വല്ല ആ മനുഷ്യൻ അദ്ദേഹം പിരിഞ്ഞുപോയപ്പോൾ മടങ്ങിപ്പോയപ്പോൾ ഫലമ്മാ വല്ല തിരിഞ്ഞുപോയപ്പോൾ ദഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാളെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചു ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഹൽ തസ്മഉ നിദാ ബിസ്സല ഹൽ തസ്മഉ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അന്നിദ ബാങ്ക് ബിസ്സല നമസ്കാരത്തിനുള്ള വിളി കേൾക്കുന്നുണ്ടോ നമ്മുടെ നമസ്കാരത്തിലേക്കുള്ള ബാങ്ക് വിളി കേൾക്കുന്നുണ്ടോ ഖാലനാം അയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതെ ഖാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫ അജീബ് എങ്കിൽ അജീബ് യജ്മാന അജീബ് ആ ഉത്തരം നൽകി എന്നാ എന്താ ഉത്തരം നൽകല് ആ നമസ്കാരത്തിന് ബാങ്ക് വിളി കേട്ടിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് പള്ളിയിലെത്തണം ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്ന് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഹദീസ് നോക്കി, ഇവിടെ ഈ റജുലിൻ ആമ എന്നുള്ളത് വിശദീകരിക്കപ്പെട്ട റിപ്പോർട്ടുണ്ട്. അബ്ദുള്ള ഇബ്നു ഉമ്മു മക്തൂമാണത്, അബ്ദുള്ള ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് ഗൈഡില്ല. ചില റിപ്പോർട്ടുകളിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള വഴി അല്പം ദുർഘടമാണ്, പ്രയാസകരമാണ്. അപ്പൊ ഇളവ് കൊടുത്ത് പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പെട്ടെന്ന് വഹി എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ റസൂലെ വിളിച്ചിട്ട് ചോദിക്കണേ. അപ്പൊ റസൂലുള്ളക്ക് വഹി വന്നിട്ടുണ്ടാവും. ആ വഹിയുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ള വല്ല മവല്ല തിരിഞ്ഞുപോയപ്പോ ദഅഹു അദ്ദേഹത്തെ റസൂലെ വിളിച്ചു. ഈ ഇളവ് നൽകിയത് റസൂലുള്ളാഹിന്റെ ഇജ്തിഹാദ് ആയിരിക്കും. അതായത് പിന്നെ ബാങ്ക് അതായത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്താൻ ദൂരമുണ്ട്, ദുർഘടമാണ്, കൊണ്ടുവരാൻ ഗൈഡില്ല, ബ്ലൈൻഡുമാണ്. അപ്പൊ കേൾക്കുമ്പോൾ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇജ്തിഹാദിയായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഫറഖസലവ്, ഇളവ് നൽകി. പക്ഷേ പെട്ടെന്ന് എന്തുണ്ടാവും? റസൂലുള്ളാക്ക് വഹിയെത്തിയിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല വഹിയാക്കിയിട്ട് ഫലം മവല്ല ദഅഹു വിളിച്ചിട്ട് ഫഹൽ ഹൽ തസ്മഉ നിദാ ബിസ്സല ബാങ്ക് വിളി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഖലഫ അജീബ്. ചില റിപ്പോർട്ടുകളിൽ ഫൈനിലാ അജിദുലക്ക റുഹ്സത്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. എന്താ ഫൈനിലാ അജിദുലക്ക റുഹ്സത്തൻ? എങ്കിൽ ഞാൻ നിനക്കൊരു ഇളവ് കാണുന്നില്ല. എങ്കിൽ എന്താ എന്റെ ഉദ്ദേശം? ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ നിനക്ക് ഞാനൊരു ഇളവ് കാണുന്നില്ല എന്ന് അയാളോട് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി എന്നാണ് ഈ ഹദീസ്. ജമാഅത്ത് നമസ്കാരം വാജിബാണ്, നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തെളിവ്. കാരണം എന്താ? ഇവിടെ അന്ധനായ വ്യക്തിക്ക് ഈ അയാളുടെ അവസ്ഥ എങ്ങനെയായിട്ടും എന്ത് ചെയ്തില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? തനിച്ച് നിസ്കരിക്കാൻ ഇളവ് നൽകിയില്ല, തനിച്ച് നിസ്കരിക്കാൻ ഇളവ് നൽകിയില്ല. അത് ഇത് ഒരു പ്രധാനപ്പെട്ട തെളിവാണ്, ജമാഅത്ത് നിസ്കാരം വാജിബാണ് എന്ന് പറഞ്ഞവരുടെ. തയ്യബ്. അപ്പൊ ഇഷ്കാൽ, ബാങ്ക് വിളി കേൾക്കുന്നുണ്ടെങ്കിൽ ജവാബ് നൽകണമെന്നാണ്. അപ്പോ പിന്നെ ഇതിന്റെ ദൂരപരിധി എത്രയാണ്? ഇന്നിപ്പോ ചിലപ്പോ എത്ര ദൂരത്തേക്ക് ബാങ്ക് കൊടുക്കും? വലിയ മനാറയിൽ നിന്നാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ ദൂരത്തേക്ക് കേൾക്കും. അപ്പൊ എത്ര ദൂര? പണ്ട് മുക്കബ്ര സൗത്ത് ഇല്ല, മൈക്കില്ല, തൊള്ളോണ്ട് കൊടുക്കണം. ഉയരത്ത് കയറി നിന്നിട്ട് വായോണ്ട് കൊടുക്കണം, ഒച്ചത്തിൽ, നല്ല ഒച്ചയുള്ള ആളുകൾ തന്നെ ബാങ്ക് കൊടുക്കാൻ നിശ്ചയിക്കുക. അപ്പോൾ ഉയരത്തിൽ കയറുന്ന ശബ്ദത്തിൽ ബാങ്ക് കൊടുക്കണം ചെയ്യുക. അത് കുറെ കുട്ടിക്ക് കേൾക്കും. അന്ന് മുഖബിറു സൗത്തില്ല, പക്ഷെ ശബ്ദം കേൾക്കുന്നതിന് ഇന്നുള്ള തടസ്സങ്ങളൊന്നില്ല. ഇന്ന് ബാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ തടസ്സങ്ങളുണ്ട്. കാരണം എന്താ, മിനാരത്തേക്കാൾ ഉയരമുള്ള ബിൽഡിങ്ങുകളാണ്, മനസ്സിലായോ? പിന്നെ വാഹനങ്ങളാണ്, ശബ്ദകോലാഹലാണ്. ഇന്ന് നല്ല ശബ്ദം ബാങ്കിനുണ്ട്, പക്ഷെ ആ ശബ്ദം തടയപ്പെടുന്ന രീതിയിൽ ബിൽഡിങ്ങുകളുണ്ട്, വാഹനങ്ങളുണ്ട്, കലവിലയുണ്ട് അല്ലേ? അന്ന് അങ്ങനെയല്ല, അന്ന് നല്ല ശബ്ദത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ശബ്ദം കേൾക്കാൻ തടസ്സങ്ങളില്ല. പള്ളി മിനാര ഉയരത്തിലാണ്, അതിന്റെ താഴെ കാരണം ബിൽഡിങ്ങുകളൊക്കെ. ബാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നീ ദൂരത്തേക്ക് കേൾക്കും? അതുകൊണ്ട് ചില ഷെയ്ഖുമാർ പറഞ്ഞത്, ഒരാൾ ആ ഒരു സാഹചര്യത്തിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ നല്ല ശബ്ദമുള്ള ഒരു വ്യക്തിയാണ്, ബാങ്കിയാണ്, അയാളുടെ ബാങ്ക് കേൾക്കുന്നതിന് എന്തില്ല, തടസ്സങ്ങളില്ല. എന്നാ ബിൽഡിങ്ങുകളോ മറയോ അതേപോലെ തന്നെ ശബ്ദ കോലാഹലം ഒന്നുമില്ല. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്ററിലേക്ക് കേൾക്കും? എത്ര കേൾക്കും? അര കിലോമീറ്റർ അല്ല, 3 കിലോമീറ്റർ കേൾക്കുന്നതാണ്. ഒരാൾ നല്ല ശബ്ദത്തിൽ ഉയരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ അര കിലോമീറ്റർ പറയുന്നത് നമ്മളുടെ ഈ സാഹചര്യം വെച്ചാണ്. കാരണം എന്താ, ഇന്ന് ബിൽഡിങ്ങുകളാണ്, ശബ്ദ കോലാഹലാണ്. പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം, ഇപ്പൊ ഫജറിന് ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫജറിന് ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മലകൾക്ക് അപ്പുറത്തുനിന്ന് ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മലയുടെ അപ്പുറത്തുനിന്ന് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ കേൾക്കും അല്ലേ? ദൂരത്തുനിന്ന് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കും. അത് മൈക്കിലൂടെ ആണെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പറയുന്നത്, മനസ്സിലായി? അപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരു പിന്നെ നിറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് ഉയരത്തിൽ കയറിയിട്ട് ഒരാൾ ശബ്ദത്തിൽ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ 3 കിലോമീറ്റർ ദൂരപരിധിയിൽ കേൾക്കും എന്നാണ് ഇവിടെയുള്ള പണ്ഡിതന്മാരിൽ ചിലരുടെ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ കരീം ഉൽ ഖുദൈർ ഇവിടുത്തെ വലിയ പണ്ഡിത സഭയിലെ ഒരു പണ്ഡിത മെമ്പറാണ്. അദ്ദേഹത്തിന്റെ ഒക്കെ അഭിപ്രായം അതാണ്. ചിലര് പറഞ്ഞത് അത് നിശ്ചയിക്കൽ ഉറുഫാണ്, നാട്ടിലെ സാഹചര്യം, നമ്മുടെ നാട്ടിലെ സാഹചര്യമാണ് പിന്നെ ആ ദൂരപരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുഖബിറു സൗത്ത് ഇല്ല എന്നുള്ളത് ശരിയാണ്. ഇന്ന് പിന്നെ മുഖബിറു സൗത്ത് ഉണ്ടെങ്കിൽ തന്നെയും പള്ളിയിലേക്ക് പോകാനുള്ള വഴികൾ തരപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രയാസമല്ല, അടതടവില്ലാതെ പോകാം. പലർക്കും വാഹനമുണ്ട്, മനസ്സിലായില്ലേ? പള്ളിയിലേക്ക് എത്താനുള്ള സൗകര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് കേട്ടിട്ടുണ്ടെങ്കിൽ, പള്ളിയിലെത്താൻ ഒഴിവ് കഴിവില്ല എങ്കിൽ, പള്ളികൾ മുട്ടിന് മുട്ടിന് പള്ളികളല്ലേ, കിലോമീറ്റർ പോകേണ്ട കാര്യമൊന്നുമില്ല. 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ ഒക്കെ വിട്ടാണ് പള്ളികളുള്ളത്. അതിലേറെ ദൂരത്ത് പള്ളികളൊന്നുമില്ല, അതിലേറെ വിട്ട് എന്തില്ല, പള്ളികളില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ബാങ്ക് വിളി കേട്ടിട്ട് നിസ്കാരം, അതിന് ജമാഅത്തിൽ പങ്കെടുക്കാൻ എത്തുന്നില്ല എങ്കിൽ അതൊരു അപരാധം തന്നെയാണ്, അതിൽ നിഷ്കാലില്ല. തൈഫ്. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ്. ഇനി അടുത്തത് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസ് അല്ലേ. അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സമിഅ അന്നിദാ ഫലം യഅതി ഫലാ സലാത ലഹു ഇല്ലാ മിൻ ഉദ്ഉരിൻ മിൻ ഉദ്ഉരിൻ റവാഹു ഇബ്നു മാജ വദ്ദാറഖുത്നി വ ഇബ്നു ഹിബ്ബാൻ والحاكم واسناده صحيح على شرط مسلم ليه واسناده على شرط مسلم ولكن رجح بعضهم وقفه رجح بعضهم وقفه طيب هذه دين ارتم بريا عن ابن عباس رضي الله تعالى عنه قال അന്ന നബിയ അന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇബ്നു അബ്ബാസ് ആരാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തർജ്ജമാനുൽ ഖുർആൻ റസൂലുള്ളാഹിന്റെ ആരാണ് ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹിന്റെ പിതൃവ്യ പുത്രനാണ് പിതൃവ്യ പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഹിജ്റയുടെ 68 തായിഫിലാണ് മരണപ്പെട്ടത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ സമിഅ നിദ വല്ലവരും ബാങ്ക് കേട്ടാൽ വല്ലവനും ബാങ്ക് കേട്ടാൽ നിദ എന്നാണ് അവിടെ ഉദ്ദേശം അല്ല അദാൻ മൻ സമിഅ അദാൻ എന്നർത്ഥം വല്ലവനും ബാങ്ക് വിളി കേട്ടാൽ കേൾക്കുകയും ഫലം യത്തി എന്നിട്ട് എത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഫലം യത്തി എന്നിട്ട് നമസ്കാരത്തിന് എത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഫലാ സലാത്തലഹു അവൻ എന്തില്ല നമസ്കാരമല്ല ഫലാ സലാത്തലഹു അവൻ നമസ്കാരമല്ല ഇല്ലാമിൻ ഉസ്രിൻ എന്താ ഇല്ലാമിൻ ഉസ്രിൻ ഒഴിവ് കഴിവുണ്ടെങ്കിലല്ലാതെ രോഗം പേടി തുടങ്ങിയ ഒഴിവ് കഴിവുകൾ ഉണ്ടെങ്കിലല്ലാതെ അയാൾക്ക് നമസ്കാരമില്ലാന്നാണ്. അപ്പൊ എന്ത് ഈ ഹദീസ് അറിയിക്കണത്? ബാങ്ക് വിളി കേൾക്കുന്നവൻ നമസ്കാരത്തിന് എത്തിയിട്ടില്ല എങ്കിൽ അയാൾക്ക് എന്തില്ല? നിസ്കാരമല്ല, നിസ്കാരം ഇല്ല എന്നുള്ളത്. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഈ ഹദീസ് ഇതിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ അത് മർഫുവായ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണല്ലോ. ഹദീസ് ഇബ്നു മാജ, ദാറഖുത്നി, ഇബ്നു ഹിബ്ബാൻ, ഹാകിം എന്നിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിമിന്റെ ഷർത്ത് അനുസരിച്ചാണ് എന്ന് ഹാകിം അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. ആ നിബന്ധനയോട് കൂടിയുള്ള ഹദീസാണ് എന്നാണ് ഇമാം ഹാകിം പറഞ്ഞത്. ചില പണ്ഡിതന്മാർ ഇത് മൗഖൂഫാണ് എന്നതിനെയാണ് ബലപ്പെടുത്തിയത് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്, അതാണ്. ഇത് റസൂലുള്ളാന്റെ ഹദീസല്ല, തിരുമൊഴിയല്ല, പിന്നെയോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വാക്കാണ്, ഫത്വയാണ് എന്നതാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, പലരും ബലപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് റജ്ജഹ ഭാവം, ചിലർ ബലപ്പെടുത്തി വഖ്ഫഹു ഇത് മൗഖൂഫാണ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വാക്കാണ്, എന്തല്ല, ഹദീസല്ല എന്നാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് ഇത് ദുർബലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് മർഫുവായ ഹദീസാണ് എങ്കിൽ ഇത് ദുർബലാണ്, സഹീഹായിട്ടല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹദീസ് ഉണ്ടല്ലോ, ഇബ്നു മാജയും ദാറഖുത്നിയും ഇബ്നു ഹിബ്ബാനും ഹാകിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഈ ഹദീസിൽ മൂസ ഇബ്നു ജദാൻ, മൂസ ഇബ്നു ജദാൻ എന്ന് പറഞ്ഞ റാവിണ്ട്, അയാൾ ദുർബലനാണ്. അതേപോലെ തന്നെ അബ്ദാൻ എന്ന് പറഞ്ഞ മറ്റൊരു റാവിണ്ട്, അയാൾ പിന്നെ തീർത്തും ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് മർഫുവായിട്ട് എന്താണ്, ഇത് ദഈഫാണ്, സഹിയല്ല. റസൂലുള്ളാഹിന്റെ വാക്കായിട്ട് ഹദീസായിട്ട് ഇത് സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതൊന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഫത്വയായിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വാക്കായിട്ട് ഇത് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത് പിന്നെ മർഫുവായിട്ട് എന്തല്ല, ഹദീസ് സഹിഹല്ല, ദുർബലാണ്. പക്ഷെ ഇബ്നു അബ്ബാസിന്റെ ഫത്വയായിട്ട് വാക്കായിട്ട് എന്താണ് ഇത് സഹിയായി വന്നിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. തൈ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒഴിവ് കഴിവില്ലാതെ ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ജമാഅത്തായിട്ട് നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിസ്കാരമില്ല എന്നുള്ളതാണ് ഇബ്നു അബ്ബാസിന്റെ ഫത്വ. തൈ, ഇതാണെങ്കിൽ പിന്നെ പറയാനുള്ളത്. ഏതായാലും ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് ഇത് അറിയിക്കുന്നത്. അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്, മനസ്സിലായി. ഒരേ ഹദീസിൽ വന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ മൻ സല്ലാ മുൻഫരിദൻ ഖൽഫ സഫ് ഫലാ സലാത്ത ലഹു, സഫിന് പിന്നിൽ തനിച്ച് നിസ്കരിക്കുന്നവന് നിസ്കാരമല്ല എന്നാണ്. ജമാഅത്തായിട്ടുള്ള നിസ്കാരം, അതിന് ഒരാൾ മാത്രം എന്ത് ചെയ്യാണ്, സഫിന്റെ അവസാനത്തിൽ തനിച്ച് നിസ്കരിക്കാണെങ്കിൽ അയാൾക്ക് നിസ്കാരമല്ല എന്നാണ്. ഇബ്നുൽ ഖയ്യിം പറയാണ് സഫ് പൂർണ്ണമാണ് എല്ലാത്തിലും, ഒരാൾ ബാക്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് നിസ്കാരമില്ല എന്നാണ് ഹദീസ് അറിയിക്കുന്നത്. സഹിയാണ് ഹദീസ്, മനസ്സിലല്ലേ. അപ്പൊ സെഫിന് പിന്നിൽ തനിച്ച് നിസ്കരിക്കുന്ന ഒരാൾക്ക് നിസ്കാരമില്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് പെരയിൽ നിസ്കരിക്കണവൻ എങ്ങനെ നിസ്കാരം ഉണ്ടാകുക? അതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം, പിന്നെ സലാത്തുൽ ഖൗഫ് ഇല്ലേ, സലാത്തുൽ ഖൗഫ്, എന്താ സലാത്തുൽ ഖൗഫ്? ഭയപ്പാടിന്റെ സമയത്തുള്ള നിസ്കാരം, യുദ്ധസമയത്തുള്ള നിസ്കാരം. ആ നിസ്കാരം എങ്ങനെ പഠിപ്പിച്ചേ? അത് ഒറ്റയ്ക്ക് നിസ്കരിക്കാനാ പറഞ്ഞതല്ല ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറഞ്ഞത്? ജമായത്തായിട്ട്. ഒരു വിഭാഗം ശത്രുവിലേക്ക് തിരിഞ്ഞേക്കും, മറ്റൊരു വിഭാഗം നിസ്കരിക്കുക ജമായത്തിൽ പങ്കെടുത്തുകൊണ്ട്. മനസ്സിലെ ആ വിഭാഗം നിസ്കരിക്കണോ സുജൂദ് പോയിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്തെയ്യാ, ബാക്കിയുള്ളവർ സുജൂദ് ചെയ്തിട്ട് ഉയരുക. എന്നാലും ജമായത്തായിട്ടാണ് പഠിപ്പിച്ചത്, മനസ്സിലെ. അതൊക്കെ അറിയിക്കുന്നത് ജമായത്തായിട്ടുള്ള നിസ്കാരത്തിന്റെ നിർബന്ധിത ഹുക്കുമിനെയാണ് എന്ന് ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളവർ സ്ഥിരീകരിച്ചത് കാണാൻ സാധിക്കും. ഏതായാലും പിന്നെ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ജമായത്തായിട്ടുള്ള നിസ്കാരം എന്നുള്ളതാണ് ഈ ഹദീസുകൾ അറിയിക്കുന്നത്. ഇൻഷാല്ലാ ചില ഹദീസുകൾ കൂടി ഈ വിഷയത്തിൽ നമുക്ക് വരാനുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.